Continue our study in Colossians. We are in Colossians chapter 3, verse 18 and 19.
കൊലോസിലെ ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. മൂന്നാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളാണ് ഇന്ന്
ചിന്തിക്കും.
ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവുമണ്ണം കീഴടങ്ങുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി, അവരുടെ കൈപ്പായി ഇരിക്കുകയും അരുത്. നമുക്ക് തലയാളി വണക്കി
പ്രാർത്ഥിക്കാം.
വിശുദ്ധ വചനത്തിനായിട്ട് കർത്താവ്, വിലയേറിയ വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നിനക്ക് നന്ദി പറയുന്നു.
നിന്റെ
പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
സകല
സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നീ സത്യവാനായ
ദൈവം,
നീ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് കടന്നു
വന്നിരിക്കുന്നല്ലോ.
അവരുടെ കഥാവിന്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ ആക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവ്, നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോടെ ഞങ്ങളെ ഒരുക്കണം. നിങ്ങളിൽ ലഭിക്കുന്ന കൂട്ടശക്തിയോടെ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണം. ആത്മാവിലും ജഡത്തിലും ശരീരത്തിലും ഒക്കെ ഞങ്ങൾ അങ്ങനെ സേവിപ്പാൻ ഇടയാക്കുമാറാകണം. ഞങ്ങൾ കഥാവ് നീ മഹത്വം എടുക്കുവാനും ഇടയാകുമാറാകണം എന്ന
പ്രാർത്ഥന.
ഞങ്ങൾ മറ്റുള്ളവർ കഥാവ് നിന്നെ ദർശിപ്പാൻ ഇടയാകുമാറാകണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് സാധ്യമാകണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത് സാധ്യമാകുമാറാകണം. ഞങ്ങളുടെ സഭയിൽ അങ്ങനെ സംഭവിക്കാൻ ഇടയാകണം. സമൂഹത്തിലൊക്കെയും അവർ ഞങ്ങളെ അങ്ങനെ കാണുവാൻ ഇടയാകണം. പരിശുദ്ധാത്മാവെ, കടന്നു വന്ന് ഞങ്ങളിൽ ഈ പ്രവൃത്തി ചെയ്യുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്ത്രീകളോട് ഭാര്യമാരോട് സംസാരിപ്പാനായിട്ട് രണ്ടാഴ്ചകൾ വേണ്ടി വരും എന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സൂചിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായും വന്നുവല്ലോ. അതുകൊണ്ട് എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. മുൻപോട്ട് പോകുന്നതിന് മുമ്പ് നാം കണ്ടതിനെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പെട്ടെന്ന് ഒന്ന്
ചിന്തിക്കാം.
വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനായിട്ട് നാല് സുപ്രധാനമായ ലക്ഷ്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്
ഓർക്കുമല്ലോ.
ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു ജീവിതം. നാം ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നാം അവനായിട്ട് ജീവിക്കേണ്ടവരുമാണ്. ദൈവത്തിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം നാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം അവനെ അനുസരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം നമ്മെ ജീവിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നാം അവനെ ബഹുമാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിന്റെ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നാം അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
But faith in Jesus not only transforms the individual believer.
എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിയെ, വിശ്വാസിയെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല,
faith in Jesus transforms our families, our homes.
ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്.
So Paul goes on to speak to our homes, our families.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്.
About the transformation that takes place within the Christian home because of our faith in the Lord Jesus.
അതായത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നിമിത്തം നമ്മുടെ കുടുംബങ്ങളിൽ, ക്രിസ്തീയ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടതായ രൂപാന്തരത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കൊലോസ്യ ലേഖനം 3:18 വാക്യത്തിലാണ് അത്
ആരംഭിക്കുന്നത്.
ഭാര്യാഭർത്താക്കന്മാരോട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നു. അവൻ മക്കളോട് സംസാരിക്കുന്നു. ദാസന്മാരോട്, വീട്ടിലെ ദാസന്മാരോട് അവൻ സംസാരിക്കുന്നു. വിശ്വാസികളോടാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിപ്പാൻ തക്കോണം ഓരോ കൂട്ടരെയും താൻ ഉദ്ബോധിപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരോട് സ്നേഹത്തെ കുറിച്ചും കീഴടങ്ങുന്നതിനെ കുറിച്ചുമാണ് താൻ സംസാരിക്കുന്നത്. മാതാപിതാക്കളോടും മക്കളോടും അവരെ ഉത്സാഹിപ്പിക്കേണ്ടതിനെ കുറിച്ചും അനുസരണത്തെ കുറിച്ചും അവൻ സംസാരിക്കുന്നു. യജമാനന്മാരോടും ദാസന്മാരോടും വിശ്വസ്തരായിരിക്കേണ്ടതിനെ കുറിച്ചും അവർ ബഹുമാനിക്കപ്പെടേണ്ടതിനെ കുറിച്ചും സംസാരിക്കുന്നു.
Something is definitely wrong with our homes today. Something is definitely wrong with our homes today.
ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് എന്തോ സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്.
All across this nation you see every day in the newspapers you see this, you see it on the television, you see broken homes.
തകർന്ന കുടുംബങ്ങൾ നാം എല്ലാ ദിവസവും കാണുകയാണ്. പത്രവാർത്തകളിൽ നാം അത് വായിക്കുന്നു, ടെലിവിഷനിൽ നാം അത് കാണുന്നു, നമ്മുടെ രാജ്യത്തെങ്ങും അത് വ്യാപകമായി കാണുന്നു. വിവാഹബന്ധങ്ങൾ ഒരാഴ്ച പോലും നിലനിൽക്കുന്നില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ അത് സാധാരണമായിരിക്കും. പ്രണയിതാക്കൾ അന്യോന്യം കൊലപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സാരമായ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. അമ്മമാർ മിക്കപേരും തന്നെ ഇന്ന് കുടുംബ വീടിന് പുറത്ത് വേലയെടുക്കുന്നവരാണ്. അവർക്ക് വളരെ പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. കുട്ടികൾ വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണുകയും വീഡിയോ ഗെയിംസ് കളിക്കുകയും
ചെയ്യുകയാണ്.
അവരുടെ ചിന്തകളിലെല്ലാം ചുറ്റുപാടുമുള്ള ലോകം വ്യാപിപ്പാൻ അത് മുഖാന്തരം ഇടയാകും.
Collapsing. Parenthood, fatherhood, motherhood, childhood, all of this seems to be just
മാതാപിതാക്കൾക്കുള്ളതായ തൊഴിൽ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ, അമ്മമാരുടെ ഉത്തരവാദിത്വങ്ങൾ, ഈ ബന്ധങ്ങളെല്ലാം ഇന്ന് പുറത്ത് കളയപ്പെടേണ്ടതായി വരുന്നു. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നു. എന്റെ കുടുംബം കാര്യങ്ങളൊന്നും ശരിയായി പ്രവർത്തിക്കാത്തതായ ഒരു കുടുംബമാണ് എന്ന്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നാം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടിരിക്കുന്നു. കാരണം നമ്മിൽ രൂപാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ സമൂഹം അതിന്റെ അപകടകരമായ ഒരു നിലയിലേക്ക് പോവുകയത്ര ചെയ്യുന്നത്. കാരണം സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ കുടുംബങ്ങളിലാണല്ലോ. സഭ ദൈവത്തിന്റെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് വെളിച്ചവുമായിരിക്കുന്നില്ല എങ്കിൽ കുടുംബ അതിന്റെ കാരണം കുടുംബങ്ങളിൽ വെളിച്ചവും ഉപ്പും ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിന്മേൽ ഒരു സ്വാധീനം ചെലുത്തുവാനാണ് സഭയെ കുറിച്ച് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നാം ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിളക്കിന് അതിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നുവെങ്കിൽ, ഉപ്പിന് അതിന്റെ കാരം നഷ്ടപ്പെടുന്നുവെങ്കിൽ, അത് ഏറെ നിസ്സാരമായ ഒരു സ്വാധീനം മാത്രമേ ചെലുത്തിയുള്ളൂ. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കുവാനായിട്ട് ക്രമീകരിക്കാനായിട്ട് കഴിയുക? നാം ദൈവവചനത്തിലേക്ക് മടങ്ങി പോകേണ്ടതായിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നാം ജീവിക്കേണ്ടതായിട്ടിരിക്കുന്നു. നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് ബൗദ്ധികമായി പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നാം പഠിക്കുന്നത് ദൈവവചനമായി കൈക്കൊള്ളുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുവാനായിട്ട് നാം ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ല. വചനം വായിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം നമ്മുടെ ഉള്ളിൽ ജഡമാക്കി തീർക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കേണ്ടത്
ആവശ്യമാണ്.
യോഹന്നാന്റെ സുവിശേഷം 5:39 39-40 വാക്യങ്ങളിൽ യേശു യഹൂദന്മാരോട് സംസാരിക്കുക, അവിശ്വാസികളായ യഹൂദന്മാരോടാണ് അവൻ സംസാരിക്കുന്നത്. അവൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ തിരുവചനങ്ങളെ, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അത് ശരിയാണ്. അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എന്നെ കൂടി എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അവർക്ക് ദൈവവചനം ബൗദ്ധികമായ നിലയിൽ മാത്രം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതായ പ്രശ്നമുണ്ട്. നാം ദൈവവചനത്തെ സമീപിക്കുമ്പോഴൊക്കെയും ദൈവവചനത്തിൽ വിറയ്ക്കുന്ന ആളുകളെ എത്ര അവൻ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ വചനം നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ളതായ ഭയഭക്തി നമ്മിൽ ഉളവാകേണ്ടതുമാണ്. അത് ജ്ഞാനത്തിന്റെ ആരംഭവുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ ഉത്തരം ദൈവവചനത്തിലേക്ക് മടങ്ങി ചെല്ലുക എന്നത് മാത്രമാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ വ്യവസ്ഥ കുടുംബം എന്നുള്ളതാണ് എന്ന് നാം കണ്ടുവല്ലോ. ദൈവം പുരുഷനെ ഉറക്കിക്കിടത്തിയ ശേഷം സ്ത്രീയെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. വേദോസത്തിലെ ആദ്യത്തെ കവിതയാണ് ആദാം ഉരുവിടുന്നത്, ഇവൾ എന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസമാവുന്നു, ഇവളെ നരനിൽ എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാവും. അവനൊരു ഒരു ഗാനം ആലപിക്കുകയാണ്
ചെയ്യുന്നത്.
പുരുഷൻ അങ്ങനെയാണല്ലോ എപ്പോഴും.
When I saw my today wife for the first time, this is the girl for me. That's it.
എന്റെ ഭാര്യയാവാൻ ഉണ്ടായിരുന്നത് ആയിരുന്ന സ്ത്രീയെ കുറിച്ച് ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായി, ഇവളാണ് എനിക്ക് ഭാര്യയാകുവാനുള്ളത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് പിന്നീടുണ്ടായി.
You know, I wish this would remain like
that. അത് അങ്ങനെ തന്നെ തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും
ചെയ്യും. Poetry would continue in married life also.
വിവാഹ ജീവിതത്തിലും ഈ കവിതയുടെ മനോഭാവം തുടരണം എന്ന് ഞാൻ.
Unfortunately, it doesn't.
എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നില്ല.
Because rubber hits the road.
കാരണം അപ്പോഴാണ് കാര്യങ്ങൾ പ്രായോഗിക ജീവിത തലത്തിലേക്ക് വരുന്നത്.
You know, we move from romance to reality.
പ്രണയ ജീവിതത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നത് അപ്പോഴാണ്.
And the reality is therefore a man shall leave his father and mother.
അത് നിമിത്ത ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട ഭാര്യയോട് പറ്റിച്ചേരും.
You know, when the scripture, when Jesus speaks about leaving everything for him,
കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സകലവും വിട്ട് അവന് പിന്നാലെ ചെല്ലുന്നതിനെ കുറിച്ച് യേശു പറയുമ്പോൾ ഭാര്യയെ വിടുന്നതിനെ കുറിച്ച് യേശു ഒരിക്കലും പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞതായി ഇല്ല. ഭാര്യ അപ്പനെയും അമ്മയും വിടേണ്ടതാണ്, വീടും വിട്ട് ഇറങ്ങേണ്ടതാണെന്നാൽ ഭാര്യയെ മാത്രം വിടുന്നതായിട്ട് പറയുന്നില്ല. ദൈവം വിവാഹമോചനം വെറുക്കുന്നു. അതുകൊണ്ട് ഒരു പുരുഷൻ ഭാര്യ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരു ദേഹമായി തീരും. അല്ലെങ്കിൽ ആദം പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറയാം, ദൈവമേ നിനക്ക് നന്ദി പറയുന്നു, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇപ്പോൾ അവസാനം ഒടുവിൽ എനിക്ക് ഒരു ഭവനം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്താൽ സ്ഥാപിതമായ കുടുംബത്തിന്റെ മഹത്വം, അതിന്റെ മാന്യത നാം തിരിച്ചറിയുന്നുവെങ്കിൽ നമുക്കത് ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ടിരിക്കുന്നു, നിസ്സാരമായി കരുതേണ്ടതുമല്ല. അതുകൊണ്ടാണ് പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് വിവാഹമോചനത്തെ കുറിച്ച് അവനെ ചോദ്യം ചെയ്യുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് അവനെ ചോദ്യം ചെയ്യുന്നു. എന്ത് കാരണം ഉന്നയിച്ചും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവൻ അവരോട് ചോദിച്ചു. 3 വാക്യം ശ്രദ്ധിക്കുക, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച ചോദ്യം. വിവാഹത്തെ കുറിച്ച് അത്ര നിസ്സാരമായിട്ടാണ് അവർ കരുതിയത്. നാലാം വാക്യം ഇങ്ങനെയാണ്, അതിന് അവൻ സൃഷ്ടിച്ചവനാദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും, അത് നിന്നത്തെ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇന്ന് സമർപ്പണമാണ് നമുക്ക് ഇല്ലാതെയായി തീരുന്നത്. അതുകൊണ്ടത്രേ വിവാഹ ബന്ധങ്ങൾ വേഗത്തിൽ വേർപെടുന്നു. സ്നേഹം ഒരു ചിന്ത മാത്രമല്ല, ഒരു വികാരം മാത്രമല്ല, ഇച്ഛയോണ്ട് തിരഞ്ഞെടുക്കുന്നതായ ഒരു കാര്യവും കൂടിയാണ്. അത് ഒരു സമർപ്പണത്തിന്റെ ഭാവമാണ്. കാരണം കുടുംബവും ദൈവത്താൽ സ്ഥാപിതമായ വ്യവസ്ഥയാണ്. അത് ഭയഭക്തിയോടുകൂടി കരുതേണ്ടതായ ഒരു വ്യവസ്ഥയാണ്. അതുമായിട്ട് നാം കളിക്കുവാനായിട്ടുള്ളതല്ല. എന്നാൽ കുടുംബത്തിന്റെ പരിപാവനതയ്ക്ക് കളങ്കം വരുത്തുവാനായിട്ട് പിശാച് ശ്രമിക്കും. ഏതൻ തോട്ടത്തിലും അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളത് അറിയാം. ഈ കാലഘട്ടത്തിലും പിശാച് അത് തന്നെ തുടർന്നും ചെയ്യുകയാണ്. അതുകൊണ്ട് പിശാചിന്റെ ആക്രമണത്തിന് പ്രധാന ഇര ക്രിസ്തീയ കുടുംബങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്ന ഒരു സത്യമുണ്ട്, അത് സത്യമാണെന്ന് എനിക്കും അറിയാം. ക്രിസ്തീയ കുടുംബങ്ങൾക്കും സഭയ്ക്കും എതിരായിട്ട് പിശാചിന്റെ ചിന്താഗതിയിൽ അവന്റെ മേഖലകളിൽ സംഭവിക്കുന്നതായ ആലോചനകൾ വളരെ ഭീകരമാണ് എന്നവർ പറയുന്നു. അതുകൊണ്ട് ശത്രുവിനോട് നാം ഈ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മോട് പറയുന്നത് എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് അവനെ അനുവദിക്കേണ്ടതുമാണ്. കുടുംബം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും സമൂഹവും, അതുപോലെ തന്നെ ആയിരിക്കും രാഷ്ട്രവും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവരാജ്യം കടന്നു വരിക എന്നുള്ളതാണ് വിജയരഹസ്യം. അത് നിമിത്തം മാത്രമാണ് നമ്മുടെ സമൂഹങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുക. അന്ത്യകാലത്തിന്റെ ഒരു അടയാളം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ച എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. 2 Timothy 3 നാം അത് കാണുന്നുണ്ട്. ദൈവം നമ്മോട് ചെയ്യുവാൻ എന്ത് പറഞ്ഞിരിക്കുന്നു അത് മനസ്സിലാക്കിയും അത് ചെയ്യുകയും ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അപകട അവസ്ഥയിലാണ്. 2 Timothy 3 7 പറയുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത, നാം കേൾക്കുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ, സത്യത്തെ കുറിച്ചുള്ളതായ അല്പം ജ്ഞാനം പ്രാപിക്കുന്നതല്ലാതെ അനുസരിക്കുന്നില്ല എങ്കിൽ, അനുസരണമാണ് ആവശ്യമായിരിക്കും. സത്യത്തെ കുറിച്ചുള്ളതായ അറിവ് അത് അനുഭവകരമായ അറിവായി മാറണം. അതത്ര നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, അതിന്റെ ഒരു രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കുടുംബങ്ങളിലുള്ളതായ ഹൃദയപരമാർത്ഥതയിൽ നിന്ന് ഉളവാകുന്നതാണ്. വ്യക്തികളായി ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി കുടുംബ ബന്ധങ്ങളെ കെട്ടുപടി ചെയ്യുക
എന്നുള്ളതാണ്.
നമ്മളെല്ലാവർക്കും ദൈവദത്തമായ ഒരു പങ്ക് ഈ കാര്യത്തിൽ വഹിക്കാനും ക്രിസ്തീയ കുടുംബങ്ങൾ കെട്ടുപണി ചെയ്യുക എന്നതിൽ. അപ്പോസ്തലനായ പൗലോസ് ഭാര്യാഭർത്താക്കന്മാരോട് പറയുന്നതായ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ, അവൻ വിശ്വാസികൾക്കാണ് ഇത് എഴുതുന്നത് എന്ന് നാം വിസ്മരിക്കരുത്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അധമരാണ് എന്നാൽ ഒരിടത്തും പറയുന്നില്ല. എഫ്എസ് ലേഖനം പഠിച്ചപ്പോൾ നാം ഇത് പറഞ്ഞത് ഓർക്കുക. കീഴ്പ്പെടുക എന്നുള്ളതുകൊണ്ട് കീഴ് ഉള്ളത് അധമമായത് എന്ന ചിന്തയില്ല. ഗലാത്യലേഖനം 3:28 പറയുന്നു, നാമെല്ലാവരും ക്രിസ്തുവിൽ ഒന്നല്ലോ എന്നത്ര. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ നിലയിൽ നാം എല്ലാവരും ഒരുപോലെയുള്ളവരാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഭാര്യാഭർത്താക്കന്മാരുടെ വ്യത്യസ്തമായ ചുമതലകളെ കുറിച്ച് നാം
കണ്ടുവല്ലോ.
ആ ചുമതലകളെ ബന്ധത്തിൽ പിശാച് എത്രമാത്രം ആക്രമണങ്ങളെ അഴിച്ചുവിടുന്നു എന്നും നാം കണ്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചതായ കാര്യത്തോടുള്ള ബന്ധം, അവർ നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. നമ്മെ ദൈവത്തിന്റെ ആദ്യ ഉദ്ദേശത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നു. അവിടെ ഭർത്താവ് കുടുംബത്തിന്റെ സ്നേഹസമ്പന്നനായ നായകനായിരിക്കുകയും ഭാര്യ അവന് ഇണയാളിയായി അവന് കൂട്ടാളിയായി അവന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുന്നതായ പങ്കിലേക്ക്. എഫേസ്യ ലേഖനം 5:22 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ക്രിസ്തു എന്ന പോലും അനുസരിക്കുക, കീഴടങ്ങിയിരിക്കുക. സ്വന്തം ഭർത്താക്കൾ
So this command is limiting her to submission to the one man that God has placed over her life.
ഭാര്യയുടെ ജീവിതത്തിൽമേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ഏക പുരുഷന് വിധേയപ്പെട്ടിരിക്കുന്ന കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
And it also emphasizes that her husband is hers as a personal intimate possession.
തന്റെ തനിക്ക് സ്വന്തമെന്ന് കരുതാവുന്നതായ ഉറ്റ ഒരു ഒരു ബന്ധമാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത് എന്നും ആ വാക്യം സൂചിപ്പിക്കുന്നു.
So the wife is commanded by God to submit to the man she possesses as her own.
തന്റെ സ്വന്തം എന്ന നിലയിൽ ദൈവം നൽകിയിരിക്കുന്നതായ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഭാര്യയോട് കർത്താവ് പറയുന്നു.
But we ask the question, why did Paul address wives first?
എന്തുകൊണ്ടാണ് ഭാര്യമാരോട് അപ്പോസ്തലനായ പൗലോസ് ആദ്യം സംസാരിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ അവശേഷിച്ചു.
The gospel radically changed the position of women in the Roman world.
റോമൻ സാമ്രാജ്യത്തിൽ സ്ത്രീകൾക്കുള്ളതായ സ്ഥാനത്ത് സുവിശേഷം വന്നതോടുകൂടി വളരെ പ്രബലമായ മാറ്റം ഉണ്ടായി എന്ന് നാം കണ്ടു. അവർക്ക് പുതിയൊരു സ്വാതന്ത്ര്യമാണ് സുവിശേഷം നൽകിയത്. ആ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗം ചെയ്യുവാൻ അവരിൽ ചിലർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഭാര്യമാരോട് ഈ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ആദ്യമായിട്ട് എന്ന് ഞാൻ കരുതുന്നു. കീഴടങ്ങുക എന്നുള്ളതുകൊണ്ട് നിലയിൽ കുറഞ്ഞത് എന്നോ അല്ലെങ്കിൽ അടിമത്വം എന്നോ അർത്ഥമാക്കേണ്ടതില്ല. അത് മറ്റൊരാൾക്ക് വിധേയപ്പെട്ട് കഴിയുക എന്നും അർത്ഥമാക്കേണ്ടതില്ല. കീഴടങ്ങുക എന്നത് പട്ടാളക്കാർ ഉപയോഗിക്കുന്നതായ ഒരു പദപ്രയോഗമാണ്. തങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ച് ക്രമീകൃതമായി അനുസരിക്കുക എന്നർത്ഥം അതിനുണ്ട്. പട്ടാളത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരൻ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന് വിധേയപ്പെടേണ്ടതാണ്. അവരുടെ റാങ്കുകൾ അനുസരിച്ചാണ്
കീഴടങ്ങിയിരിക്കേണ്ടത്.
ഒരു പടയാളി പടയാളിയും ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനുമായതുകൊണ്ട് ക്യാപ്റ്റനേക്കാൾ വളരെ താണൊരു വ്യക്തി ആണ് പടയാളി എന്നർത്ഥമില്ല. അവർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ മാന്യതയ്ക്ക് വ്യത്യാസമില്ല. അവർക്ക് വ്യത്യസ്തമായ പങ്കുകളാണ്
വഹിക്കാനുള്ളത്.
അവർക്ക് വ്യത്യസ്തമായ റാങ്കുകൾ പട്ടാളത്തിൽ ഉണ്ട് എന്ന് മാത്രമാണ് അതിന്റെ കാരണം. പട്ടാളത്തിൽ ഈ തരത്തിലുള്ളതായ സ്ഥാനമാനങ്ങൾ ഉണ്ടല്ലോ. ആ തരത്തിൽ തന്നെയാണ്
ദൈവരാജ്യത്തിലും.
ദൈവം എല്ലാ കാര്യങ്ങളും ക്രമമായും ചന്തമായും ചെയ്യുന്ന ദൈവമാണ്. 1 Corinthians 14:14. സകല കാര്യങ്ങളും ചന്തമായും ഉചിതമായും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സഭയിൽ സമൂഹത്തിൽ ഈ തരത്തിലുള്ളതായ അധികാര വ്യവസ്ഥിതികൾ ഇല്ല എങ്കിൽ സമൂഹത്തിൽ കാര്യങ്ങൾ നാനാ തരത്തിലായി തീരും. സ്ത്രീ പുരുഷനെ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പുരുഷനേക്കാൾ വളരെ താണ ഒരു അവസ്ഥയാണ് സ്ത്രീക്കുള്ളത് എന്നല്ല
അർത്ഥം.
കുടുംബത്തിൽ നേതൃത്വ സ്ഥാനം പുരുഷനാണ് നൽകപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതിന്റെ
അർത്ഥം.
തല ആയിട്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് അത് അധികാരങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്നല്ല
അർത്ഥം.
അത് സ്നേഹത്തിലുള്ളതായ നേതൃത്വമാണ് നൽകേണ്ടത്. എഫേസ്യ ലേഖനം 5:18 വിശ്വാസികൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന്റെ ഒരു വ്യവസ്ഥയാണ്.
Ephesians 5:21
5:18 പറയുന്നത് വീഞ്ഞു കുടിച്ച മത്തരായി തീരരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ എന്നാണ് തുടർന്ന് 21-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ
എന്നാണ്.
ക്രിസ്തുവിനോടുള്ള ഭയത്തിലാണ് അന്യോന്യം
കീഴ്പ്പെട്ടിരിക്കേണ്ടത്.
ആ ഭയത്തിൽ നാം അന്യോന്യം
വിധേയപ്പെട്ടിരിക്കേണ്ടതാണ്.
5-ാം അധ്യായം 22 മുതൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18 മുതൽ, അപ്പോസ്തലനായ പൗലോസ് ഏത് നിലയിലാണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാവുമണ്ണം കീഴ്പ്പെടുവിൻ എന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നു. ഇരുപതാം വാക്യത്തിൽ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്ന് പറയുന്നു. അവിടെ ഏത് നിലകളിലാണ് കീഴ്പ്പെടേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. മാതാപിതാക്കൾ കുട്ടികൾക്ക് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയുന്നില്ല. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നും പറയുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. ക്രിസ്തുവിനോടുള്ള അത് ക്രിസ്തുവിന്റെ യോജ്യമായ വിധത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് അന്യോന്യം പരസ്പരമുള്ളതായ വിധേയപ്പെടലാണ്.
And this is how God wants us to live.
ഇങ്ങനെയാണ് നാം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്.
The husband is able to find out what God's will is for the wife is able to find out what God's will is for her and the husband is able to help his wife fulfill that role, fulfill that will of God.
ഭാര്യയ്ക്ക് തന്നെ കുറിച്ചുള്ളതായി ദൈവഹിതം എന്താണെന്ന് കണ്ടെത്തുവാൻ കഴിയും. ആ ഹിതം അനുഷ്ഠിപ്പാൻ തക്കവണ്ണം ഭർത്താവിന് അവളെ സഹായിപ്പാൻ കഴിയുകയും ചെയ്യും.
I strongly believe that each one of us have the capability because we are children of God to find God's will for our own lives.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവഹിതം എന്തെന്ന് കണ്ടെത്തുവാൻ ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
I've never gone to a prophet and asked him or her, please find God's will for my life.
ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് ഞാൻ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല.
That shows that I'm incapable of finding God's will.
അങ്ങനെയെങ്കിൽ എനിക്ക് ദൈവഹിതം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം.
Everyone is a child of God, able to find God's will for his or her.
ദൈവമക്കളായ ഓരോരുത്തർക്കും തങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും.
That's important.
അത് സുപ്രധാനമായ ഒരു കാര്യമാണ്.
So you don't have to ask the prophets to find out what God's will. You can find out because you're a child of God.
നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുവാൻ പ്രവാചകന്മാരുടെ പിന്നാലെ പായേണ്ടതില്ല. നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുവാനായിട്ട്
കഴിയും.
പ്രവചനത്തിന് ഒരു പങ്കുണ്ട്, എന്നാൽ ഇതല്ല പ്രവാചകന്മാരുടെ
ദൗത്യം.
നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുക എന്നുള്ളതല്ല പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം, അത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ദൈവഹിതം എന്തെന്ന് കണ്ടെത്തുന്നതിന് നിങ്ങൾ കഴിവില്ലാത്തവരല്ല. എന്താണ് കഴിവില്ലായ്മ എന്ന്
നമുക്കറിയാം.
ദൈവഹിതം അനുഷ്ഠിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ സഹ ധർമ്മിണിയെ അല്ലെങ്കിൽ സഹ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രവാചകന്റെ സഹായം ആവശ്യമായി
വന്നു.
നിങ്ങളുടെ ഭാര്യ ദൈവഹിതം കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് ദൈവഹിതം കണ്ടെത്തിയിരിക്കുന്നു, അത് അനുഷ്ഠിപ്പാൻ തക്കോണം നീ അവരെ സഹായിക്കണം എന്നൊരു പക്ഷെ പ്രവാചകന് പറയുവാൻ
കഴിഞ്ഞേക്കാം.
അതാണ് 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിനെ. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ സ്വരൈക്യമുണ്ടാവും.
This is God's will for my wife.
എന്റെ ഭാര്യയെ
കുറിച്ച് This is God's will for me. And then you tell your wife, you better follow me whether you like it or not.
എന്നെ കുറിച്ചുള്ള ദൈവഹിതമാണ്, അതുകൊണ്ട് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാണ് നിങ്ങൾ ഇത് അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയാണ്.
And then the wife will say,
അപ്പോൾ ഭാര്യ പറഞ്ഞെന്ന് വരാം,
This is God's will for my wife.
എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതം ഇങ്ങനെയാണ്,
You better follow me.
നീ എന്നെ അനുസരിക്കുകയാണ് വേണ്ടത്.
It's totally going against what God wants.
അത് ദൈവഹിതത്തിന് തികച്ചും വിരോധമായ കാര്യമാണ്.
You find what God's will is for you.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഹിതം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക.
You help your wife find what God's will is for her life.
അവളുടെ ഭാര്യയുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് കണ്ടെത്തുവാൻ അവളെ സഹായിക്കുക.
And then you help each other to do God's will.
തുടർന്ന് അന്യോന്യം ദൈവഹിതം അനുഷ്ഠിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പരസ്പരം സഹായിക്കുക.
When you do that, you know what happens?
ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും?
You have harmony in your home.
നിങ്ങളുടെ കുടുംബത്തിൽ സ്വരൈക്യം ഉണ്ടാവും.
What did they say for harmony in my life?
സ്വരൈക്യം.
സ്വരൈക്യം. In Tamil, do you know? I know what it says there. What is it? You know, in Tamil, what is harmony? I think this harmony in Tamil is apaswara.
Apaswara.
Apaswara. So, you need harmony. For harmony to come into your life,
നമ്മുടെ ജീവിതത്തിൽ ഈ സ്വരൈക്യം ഉണ്ടാകേണ്ടതിനായി ഐക്യത
ഉണ്ടാകേണ്ടതാണ്.
ഇത് സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ നാം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടതും ആവശ്യമാണ്. ഇനി ഏത് നിലയിലാണ് ആരാരെ കീഴ്പ്പെട്ട് ആരോട് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. കൊലോസ്യ ലേഖനം 3:18, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴ്പ്പെട്ടിരിക്കും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. 3:20 22-ാം വാക്യത്തിൽ പറയുന്നു, ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. എന്താണ് കീഴ്പ്പെടുക എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്? In the divinely ordered place in a relationship.
ഒരു ബന്ധത്തിൽ ദൈവം നിങ്ങളെ കുറിച്ച് എവിടെ ആയിരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുവോ അവിടെ നിങ്ങളെ തന്നെ ആക്കുന്നതാണ് കീഴടങ്ങുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
It means respect for order under the lordship of Jesus.
ക്രിസ്തുവിന്റെ സർവാധികാരത്തിന്റെ കീഴിൽ നിങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് ഉള്ള അറിവിൽ അത് മാന്യതയോടുകൂടി ഇടപെടുക എന്നാണ് അതിന്റെ അർത്ഥം.
And true spiritual submission is the secret of growth and fulfillment.
യഥാർത്ഥത്തിലുള്ളതായ ആത്മീയ കീഴടങ്ങലാണ് വളർച്ചയുടെയും തികവിന്റെയും
അടയാളം.
ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ പങ്കുകൾ അത് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നതിലാണ് വ്യക്തിബന്ധങ്ങളിൽ സ്വരൈക്യം ഉണ്ടാകുക സാധ്യമാകുന്നത്. ഒരു ക്രിസ്തീയ സ്ത്രീ കർത്താവിനെ തന്നെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ അതോടൊപ്പം അവളുടെ ഭർത്താവിനും കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് അത് നയിക്കുന്നത്. കാരണം ദൈവം അവൾക്ക് നൽകിയതായ ചുമതല അവൾ നിർവഹിക്കുക അത്ര ചെയ്യുന്നത്. ദൈവം അവൾക്ക് നൽകിയ സ്ഥാനത്ത് അവൾ നിൽക്കുകയും ദൈവം നൽകിയ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട്
കഴിയും.
നമുക്ക് ദൈവം നൽകിയതായ ഉത്തരവാദിത്തങ്ങൾക്ക് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ തീർച്ചയായും നാം
അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും.
പുരുഷന്മാർക്ക് താഴെ ഉള്ളവരായിട്ടോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം അർഹിക്കുന്നവരായിട്ടല്ല സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഭർത്താവിന് കീഴ്പ്പെടുന്നത് കൊണ്ട് ദൈവം നൽകിയതായ ഉത്തരവാദിത്വങ്ങൾ ഭാര്യ പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ
ഉള്ളൂ.
ഭർത്താവിന്റെ സ്നേഹസമ്പൂർണമായ നേതൃത്വത്തിന് ഭാര്യ തന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നു. എഫെസ്യ ലേഖനം 5:23 ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ഏദൻ തോട്ടത്തിൽ ഹവ ആദമിന്റെ മേൽ അധികാരം ചെലുത്തുവാൻ ശ്രമിച്ചതുപോലെ ഭാര്യ ശ്രമിക്കുന്നില്ല. ഭർത്താവാകട്ടെ തന്റെ ഉത്തരവാദിത്തങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതുമില്ല. ആദം ഏദൻ തോട്ടത്തിൽ ചെയ്തതും അതാണ്.
Now, the question is, suppose the wife comes to know Christ as Savior and Lord after marriage, and suppose the husband is still an unbeliever, what must the wife do?
ഭാര്യ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് ചിന്തിക്കുക. ഭർത്താവ് ഇപ്പോഴും അക്രൈസ്തവനായിട്ട് തുടരുന്നുവെങ്കിൽ ഭാര്യ എങ്ങനെയാണ് ഇടപെടേണ്ടത്? അവർ വിവാഹിതരായപ്പോൾ രണ്ടുപേരും ഒരുപോലെ അക്രൈസ്തവരായിരുന്നു. എന്നാൽ ഭാര്യ വിശ്വാസിയായി തീർന്നിരിക്കുന്നു, ഭർത്താവ് ഇപ്പോഴും അവിശ്വാസിയായി തുടരുന്നു. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന അപ്പോസ്തലനായ പത്രോസ് തമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 Petrus 3:10 1 Petrus 3:1 ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടത്തിനാൽ ചേർന്ന് വരുവാൻ ഇടയാവും.
Husband and wife, wife came to know the Lord. After marriage, wife came to know the Lord. And she was a loggerhead with her.
വിവാഹത്തിന് ശേഷം ഭാര്യ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുകയും ഭർത്താവ് അവിശ്വാസിയായി തീർന്നതായ ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ബന്ധത്തിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും
തർക്കത്തിലായി.
എനിക്ക് നിരന്തരം ഫോൺ കോളുകൾ ലഭിക്കാൻ തുടങ്ങി. ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭാര്യ കൂടെ കൂടെ വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി. എനിക്ക് ബുദ്ധിമുട്ടായി തീർന്നു. ആളുകൾ പറയുന്നത് എന്തെന്ന് കേൾക്കാനൊരു ശ്രദ്ധ കൊടുക്കുവാനുള്ള ഒരു ചെവി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റർ ആകുവാനുള്ള കൃപയുണ്ടെന്ന്
കരുതാം.
ഇത് അനേക ദിവസങ്ങൾ തുടർന്നു, മാസങ്ങളോളം തുടർന്നുകൊണ്ടേയിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അത് ആരംഭിച്ച സമയത്ത് ഞാൻ അവൾക്ക് ഒന്ന് പത്രോസ് 3:1 കാണിച്ചു കൊടുത്തു. സഹോദരി, ഇതാണ് കർത്താവ് എന്നോട് പറയുന്നത്.
നീ
ഒരു വിശ്വാസിയാണ്, നിന്റെ ഭർത്താവ് വിശ്വാസിയല്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന്
വരുവാനിടയാവും.
അവളോട് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ശ്രമിച്ചു, ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എങ്കിൽ ആ കീഴ്പ്പെടൽ ഏറെ ശക്തമായൊരു സാക്ഷ്യമാണ്. അവിശ്വാസിയായ ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് അത് ശക്തമാണ് എന്ന് ഞാൻ അവളോട്
പറഞ്ഞു.
നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവളോട്
ചോദിച്ചു.
ഓ എന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഇന്നുവരെ അവർ തമ്മിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, വചനം ഭൗതികമായി തിരിച്ചറിയുകയും എന്നാൽ അത് ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യാതിരിക്കാം. ഭാര്യമാരുടെ കീഴടങ്ങിയിരിക്കുന്നതായ മനോഭാവം വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണ് എന്ന് പത്രോസ് പറയും.
And husband beats her up, literally beats her up, and then, but she's so submissive.
ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനിടയായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരുന്നതിന്റെ ഫലമായി ആദ്യകാലങ്ങളിൽ ഭർത്താക്കന്മാർ അവരെ തല്ലിയിരുന്നുവെങ്കിലും ഒടുവിൽ അവർ രക്ഷപ്രാപിപ്പാൻ ഇടയായിരുന്ന അനേക സാക്ഷികൾ ഞാൻ
കേട്ടിട്ടുണ്ട്.
ആ പ്രത്യേക സംഭവത്തെ സാക്ഷ്യത്തിന്റെ ആ പുരുഷൻ ഇപ്പോൾ നല്ലൊരു
പ്രസംഗകനാണ്.
തന്റെ ഭാര്യയുടെ നിമിത്തം താൻ ക്രിസ്തുവിനെ അറിയാൻ ഇടയായത് എങ്ങനെയാണ് എന്നാണ് ആ പുസ്തകത്തിന്റെ പകുതി ഭാഗത്ത് താൻ സാക്ഷ്യമായി
പറയുന്നത്.
ദൈവത്തിന്റെ വചനം സത്യമാണ്, അത് ശക്തവുമാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ശക്തമായ സാക്ഷ്യമായതുകൊണ്ട് അവിശ്വാസികളായ ഭർത്താക്കന്മാരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ശക്തവുമാണ്. ഒന്ന് എടുത്തിട്ട് എനിക്ക് അവിശ്വാസിയായ ഒരു പുരുഷനെ വിവാഹം കഴിപ്പാനുള്ള ന്യായമായിട്ട് ഇതിനെ കരുതല.
2 Corinthians 6:14
അവിശ്വാസികളുമായി ഇണയില്ല, പിണ കൂടരുത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. വിശ്വാസിയുമായിട്ട് മാത്രമേ നിനക്ക് വിവാഹബന്ധം ആവുള്ളൂ.
സോ ദിസ് വേഴ്സ് ഈസ് നോട്ട് ആൻ ഇൻസെന്റീവ് ഫോർ ദി ബിലീവിംഗ് വുമൻ ടു മാരി ആൻ അൺബിലീവർ ടു ബി ഹർ ഹസ്ബൻഡ്.
വിശ്വാസികളായ പെൺകുട്ടികൾ അവിശ്വാസികളായ പുരുഷന്മാരെ വിവാഹം കഴിപ്പാനുള്ള ന്യായമായി ഇതിനെ കരുതരുത്.
യെസ്റ്റർഡേ ഐ വാസ് ലിസണിംഗ് ടു എ ടെസ്റ്റിമണി ഓഫ് എ ഗേൾ ഹു സേയ് നൗ ഇൻ ദി ചർച്ച് ഇൻ ദേർ ചർച്ച് ഷീ ഈസ് ടെല്ലിംഗ് ഇൻ ദേർ ചർച്ച് നൗ ദേ എൻകറേജ് ദി ബിലീവർ ടു മാരി ആൻ അൺബിലീവർ ആൻഡ് ആഫ്റ്റർ ദി മാരേജ് ദേ ബ്രിംഗ് ദം ടു
ഇന്നലെ സഭയിൽ ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അവൾ പോകുന്ന സഭയിൽ സ്ത്രീ പെൺകുട്ടികൾ അവിശ്വാസികളായ പുരുഷന്മാരെ വിവാഹം കഴിക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായ പ്രതീക്ഷ. പാസ്റ്റർ, ഞാൻ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ എന്നോട് ചോദിക്കും. നീ സഭാ നേതൃത്വത്തോടല്ല, ദൈവവചനത്തിൽ അവളാണ് സംസാരിക്കേണ്ടത്, ഇടപെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സ്നേഹം സത്യത്തിൽ അവരോട് സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു.
She says it's too complicated because now there are many who got married late.
ആ അവൾ പറഞ്ഞു, ഇത് ഏറെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, ഇത്തരത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട അനേകർ സഭയിൽ ഉണ്ട് എന്ന് അവൾ പറഞ്ഞു.
And I asked, how does it happen?
ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ അവളോട് ചോദിച്ചു.
Proposal comes from very rich families.
ഏറെ ധനാഠ്യരായ കുടുംബങ്ങളിൽ നിന്നാണ് ആലോചനകൾ വരുന്നത്, അതിനവർ വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞു.
This is what happening inside church.
ഇത് ദുഃഖകരമാണ്, എന്നാൽ സഭകളിൽ
സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
വേദപുസ്തകം വിശ്വസിക്കുന്ന അവകാശപ്പെടുന്ന സഭകളിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വിശ്വാസിയായി മാത്രമേ വിവാഹബന്ധത്തിൽ
ഏർപ്പെടാവും.
എന്നാൽ പത്രോസ് പറയുന്നത് വിവാഹബന്ധത്തിന് ശേഷം ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ എന്ത് എങ്ങനെ ആയിരിക്കണം
എന്നുള്ളതാണ്. Some kind of pressure from her husband.
ഭാര്യ കീഴ്പ്പെടുക എന്നുള്ളത് ഭർത്താവിന്റെ മേൽ നിന്ന് അവളുടെ മേൽ ഭർത്താവിൽ നിന്ന് അവൾക്ക് സമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. അത് സ്വയം കീഴ്പ്പെടുത്തുന്നതായ വിശ്വാസത്തിൽ ഉത്ഭവിക്കുന്നതായ ഒരു തീരുമാനമാണ്, മനോഭാവമാണ്. ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി, ദൈവം തനിക്ക് നൽകിയിട്ടുള്ളതായ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുന്നതായ ഒരു സ്ത്രീയിൽ നിന്ന് ഉള്ളതായ മനോഭാവമാണിത്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 3:18 പറയുന്നത് കർത്താവിൽ ഉചിതമാകും വണ്ണം എന്ന്. ലേഖനം 5:21 നമ്മൾ വായിച്ചത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്നുമാണ്. ലേഖനം 5:24 വായിക്കാം. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവികമായ പ്രതികരണം
എന്തായിരിക്കും?
ഭർത്താവിന്റെ അധികാരത്തെ തകിടം മറിക്കുവാനായിരിക്കും അവൾ ശ്രമിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തതായ ഭർത്താവിന്റെ സത്യം എന്തായിരിക്കും? അവൾ തന്റെ ഭാര്യയോട് മോശമായി പെരുമാറുക
എന്നുള്ളതുമായിരിക്കും.
ഉൽപ്പത്തി പുസ്തകം 3:16 നാം അത് കണ്ടുവല്ലോ. അവൻ നിന്നെ ഭരിക്കും, അവൾ നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും എന്ന് നാം വായിച്ചു. ഇത് നമ്മുടെ പാപ പ്രകൃതത്തിന്റെ സ്വഭാവമാണ്, ജഡ സ്വഭാവമാണ്, ഇത് ആത്മാവിന്റെ ഫലമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തുടർച്ചയായി നിറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഈ വിഷയം ആരംഭിക്കുമ്പോഴുള്ള പ്രശ്നമായ പൗലോസ് 5:18 ആരം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ, ക്രിസ്തുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്ന കുടുംബത്തിലാണ് ഈ കാര്യം സംഭവവേദ്യമായി തീരുന്നത്.
That is why Paul speaks of relationships from Ephesians 5:22 to Ephesians 6:9.
അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:22-6:9 വരെ വ്യക്തിബന്ധങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. എന്നാൽ അത് ഒക്കെയും ആരംഭിക്കുന്നത് 5:18 കഴിഞ്ഞ ശേഷമാണ്. നിങ്ങൾ ആത്മനിറവുള്ളവരാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതിനായി, വളരെ ലളിതമാണ് ആ കാര്യം ഞാൻ പറയാം. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ആത്മനിറവുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം, അടയാളം അതാണ്. ലിറ്റ്മസ് ടെസ്റ്റ് ആണ്.
So the litmus test of knowing whether you are living a spiritual life is how is it with relationships in your home.
നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതിന്റെ litmus test.
So if Christ is not reflected in your relationships at home,
കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വെറുതെ സംസാരിക്കുന്നവർ മാത്രമാണ്, വചനം അനുസരിച്ച് ജീവിക്കുന്നവരല്ല. ദൈവരാജ്യം സംസാരത്തിലല്ല, അത് പ്രവർത്തനത്തിലാണ് എന്ന് നാം
കണ്ടുവല്ലോ.
ഇത് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ
then all that you're saying about being filled with the Holy Spirit is empty.
ആത്മാവിനെ നിറവ് പ്രാപിക്കുന്നതിനെ കുറിച്ച് നാം പറയുന്നതെല്ലാം വ്യർത്ഥമായി തീരും.
It's only talk, it's not real.
അത് വെറും സംസാരം മാത്രമാണ്, യാഥാർത്ഥ്യമായിരിക്കില്ല.
Wives, submit your husbands as is fitting in the Lord.
ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവുമണ്ണം കീഴടങ്ങുവിൻ. കൊലോസ്യ ലേഖനം 3:18.
Wives, submit your own husbands as to the Lord.
ഭർത്താക്കന്മാരെ, നിങ്ങളുടെ
ഭാര്യം,
എഫെസ്യ ലേഖനം 5:22 പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ.
As to the Lord means to respect.
കർത്താവിനെന്ന പോലെ എന്നതുകൊണ്ട് അവനെ ബഹുമാനിക്കുക എന്നാണ്
അർത്ഥം.
ബഹുമാനിക്കുക, ഏറെ സത്യത്തോടുകൂടി കരുതുക എന്നർത്ഥം.
There's so much of disrespect today in homes for you know between husbands and wife. Wife disrespects the husband.
ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ട ബഹുമാനം നൽകാതിരിക്കുന്നത് ഇന്ന് കുടുംബങ്ങൾ അനേകം കാണുന്നുണ്ട്.
I know in one Christian home where the servant maid confessed to my wife.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജോലി ചെയ്യുന്നതായ ഒരു പെൺകുട്ടി എന്റെ ഭാര്യയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു.
In this home,
ഞാൻ ജോലി ചെയ്യുന്നതായ ഭവനത്തിൽ,
they were both them were not like my wife listened to what was said. In this home, the woman of this house treats her husband like a dog.
ഓരോ നായയെ, ക്രിസ്തീയ കുടുംബമാണ്, ഒരു നായയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ആ കുടുംബത്തിലെ സ്ത്രീ തന്റെ ഭർത്താവിനെ അവിടെ പെരുമാറുന്നത് എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. ഒരു പെൺകുട്ടി വേലക്കാരി പറഞ്ഞതായ വാർത്തയാണ്.
1 Peter 3:4-6
വാക്യങ്ങൾ.
But let your adorning be the hidden person of the heart with imperishable beauty of a gentle and quiet spirit, which in God's sight is very precious.
നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ
വിലയേറിയതാകും.
ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു.
1 Petrus 3:6
ന്യൂ കിംഗ് ജെയിംസ് വിവർത്തനത്തിൽ ഇങ്ങനെയാണ്. സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നത് പോലെ ആകുന്നുവെങ്കിൽ നിങ്ങൾ അവളുടെ മക്കളായി യാതൊരു ഭീഷണിയും
പേടിക്കാതിരിക്കും.
ഇവിടെ ഭീഷണി എന്നതിന് പേടിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഫോബിയോ എന്ന പദമാണ്. ഏതൊരു കാര്യത്തെ കുറിച്ചും ഭയഭക്തിയോടെ അല്ലെങ്കിൽ ഭക്തി ആദരവ് പ്രകടിപ്പിക്കുക
എന്നർത്ഥം.
ഭാര്യ ഭർത്താവിന് സഹായിക്കുന്നതിനെ കുറിച്ചാണ് ഈ വാക്യം. ഭാര്യയെ ഭർത്താവിനെ സംബന്ധിച്ച് ഭയഭക്തി ആദരവോടുകൂടി കാണും, അവനെ ബഹുമാനിക്കുന്നു, അവനെ ആവശ്യമായ ശുശ്രൂഷ ചെയ്യുന്നു. ഭർത്താവിനെ പേടിച്ചിട്ടല്ല, ഭയപ്പെട്ടിട്ടല്ല, അവനോടുള്ള ബഹുമാനത്തിൽ ജീവിക്കുന്നു, അവനെ പണിയുവാനായിട്ട് സഹായിക്കുന്നു, അവനെ പിച്ചി ചീന്തുകയല്ല. ഒരു സദൃശവാക്യങ്ങൾ ഏറെ വായിക്കുമ്പോൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടുകൂടെ ഒരു കുടുംബത്തിൽ കഴിയുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് എന്ന് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെ കൂടെ ഭീഷണികൾ പറയുന്നതായൊരു
സ്ത്രീ,
അവളുടെ കൂടെ ഭർത്താവിനെ തരം താഴ്ത്തി കാണിക്കുന്നതായൊരു സ്ത്രീ.
According to the Bible, she is called to be submissive, serving her husband, honoring him, edifying him.
ദൈവവചന പ്രകാരം ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ടതാണ്, അവനെ ഭക്തി ആദരവോടുകൂടി കരുതേണ്ടതാണ്, അവനെ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അത് കർത്താവിന് എന്ന വണ്ണം അവൾ ചെയ്യേണ്ടതുമാണ്. അതുകൊണ്ട് ഭർത്താവിനോടുള്ള അവളുടെ മനോഭാവം ഏറ്റവും ഭക്തി ആദരവുള്ളതൊന്നായിരിക്കും. വളരെ ഉന്നതമായ നിലയിൽ ഭർത്താവിനെ
കാണേണ്ടതാണ്.
ഒരു ദിവസത്തിലും ഭർത്താവിനെ ഇടിച്ചു താഴ്ത്തുവാൻ അവൾ ശ്രമിക്കുകയില്ല. പരസ്യമായ ഭർത്താവിനെ താഴ്ത്തുമ്പോൾ നിങ്ങൾ ദൈവത്തെ മാനിക്കുകയല്ല
ചെയ്യുന്നത്.
ഭർത്താക്കന്മാരുടെ പെരുമാറ്റം ഭാര്യമാരിൽ അത്ഭുതം ആശ്ചര്യമുളവാക്കുന്ന വിധത്തിലായിരിക്കേണ്ടതുമാണ്. അവളെ ഭീഷണിപ്പെടുത്തേണ്ടതല്ല. ഭർത്താക്കന്മാരെ ഭക്തിയാദരവോടുകൂടി കാണുന്നില്ല എങ്കിൽ അവരുടെ ഇരുവരുടെയും പെരുമാറ്റത്തിൽ എവിടെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ഭർത്താവ് ഭാര്യയിൽ ഭക്ത ആദരവുകൾ ഉളവാക്കുന്ന വിധത്തിൽ പെരുമാറുന്നില്ലായിരിക്കാം. സ്നേഹിക്കുന്ന ഒരു നേതാവ് എന്നതിന് ഉപരിയായി ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം അവൻ
പെരുമാറുന്നത്.
അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുന്നില്ല എന്നതുമായിരിക്കാം കാരണം. അവനെ ശുശ്രൂഷിക്കുന്നില്ല, അവനെ ബഹുമാനിക്കുന്നില്ല എന്നതാകാം
കാരണം.
അതുകൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവഭക്തിയിൽ ജീവിക്കുന്നതായ ഒരു സ്ത്രീ തന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ദൈവം അവൾക്ക് നൽകുന്നതായ അറിവിൽ ഉള്ള വിശ്വാസവും ആശ്രയവും വെച്ചു പുലർത്തുന്നവളായി തീരുവാൻ
കഴിയും.
അവൾക്ക് സൗമ്യതയുള്ളതായ ഒരു മനസ്സുണ്ടാകാം.
God actually wants her to bring insight and value to her husband.
അവളുടെ
അവളുടെ
വാഹബന്ധത്തിൽ അവളുടെ ഭർത്താവ് മാന്യനായി വിലയേറിയവനായിട്ട് കരുതുവാൻ അവൾക്ക് കഴിയും. ഭർത്താക്ക് ഭാര്യമാർക്കുള്ളതായ ഉപദേശം ഇതാണ്, നിങ്ങളുടെ ഭർത്താവിനെ പണിയുവാനോ അല്ലെങ്കിൽ അവനെ തകർത്ത് കളയുവാനോ നിങ്ങൾക്ക് കഴിയും. നീ എന്ത് ചുമതല നിർവഹിക്കുന്നു എന്നതാണ് അതിന് കാരണമായി തീരുന്നത്. ദൈവം നൽകിയതായ ഉത്തരവാദിത്വങ്ങളാണ് നിങ്ങൾ നിറവേറ്റുന്നത് എങ്കിൽ
you choose to be the divine instrument in bringing out all that God created your husband to be.
നിങ്ങളുടെ ഭർത്താവ് എന്തായി തീരുവാനായിട്ട് ദൈവം അവനെ സൃഷ്ടിച്ചുവോ അതെല്ലാം ആയി തീരുവാൻ, ആ സാധ്യതകളെല്ലാം എത്തിച്ചേരുവാനായിട്ട് നീ അവനെ സഹായിക്കുന്നവളായി തീരും.
So the seed of greatness with regard to your husband lies in your hands.
ഭർത്താവിന്റെ മഹത്വം നിങ്ങളുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്.
So that seed of greatness and cause your husband to be
നിങ്ങളുടെ ഭർത്താവ് താൻ എന്തായി തീരുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നുവോ അതായി തീരുവാനുള്ളതായ വിത്ത് നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾക്ക് വിതയ്ക്കാം, അതായി തീരുന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാനും കഴിയും. അല്ലെങ്കിൽ ആ വിത്ത് നശിപ്പിച്ചു കളയുന്നവരായി തീരുകയും ചെയ്യാം. അവനെ നശിപ്പിക്കുവാനായിട്ട് ഇല്ലാതെയാക്കി തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ആരാണിത് ചെയ്യുക? പിശാചാണ് ഇതിന് കാരണക്കാർ.
You see, Jesus came to give us life.
യേശു നമ്മ വന്നത് നമുക്ക് ജീവൻ നൽകേണ്ടതിനാണ്. പിശാച് വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും കൊല്ലുവാനുമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളിൽ തകർച്ച
ഉണ്ടാകുന്നത്?
ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പിശാചിന് ചെവി കൊടുക്കുന്നത്
കൊണ്ടാണ്.
യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അതിനുവേണ്ടി മാത്രമാണ് അവൻ
വരുന്നത്.
എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്വങ്ങളെ നിങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു
കാര്യമാണ്.
നിങ്ങളുടെ നിങ്ങൾക്ക് ദൈവം നൽകിയതായ ദൈവദത്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിവാഹബന്ധത്തിൽ തീർച്ചയായിട്ടും തെളിവായി കാണുവാൻ
ഇടയായിത്തീരും.
അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പാഠങ്ങൾ പഠിക്കുന്നതെന്ന് ഞാൻ
പറയുന്നു.
ഞാൻ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഈ അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ഭാര്യയ്ക്കും എന്റെ മകൾക്കും ഏറെ വേദന ഉണ്ടാക്കിയില്ല. ഞാനിപ്പോൾ ഒരു വല്യപ്പനായ സ്ഥിതിക്ക് ഈ കാര്യങ്ങളെ പറയുവാൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതങ്ങളെ പാഴാക്കി കളയരുത് എന്ന്. ഇതൊക്കെയും ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ഞാൻ നിങ്ങളോട്
പറയാം.
എനിക്ക് ആഗ്രഹമുള്ളത് ചെയ്യുവാൻ തക്കണം എന്റെ ഭാര്യയെ ഞാൻ
നിർബന്ധിക്കുമായിരുന്നു.
അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം. എന്റെ ദൈവത്തെ എന്റെ എന്നെ കുറിച്ചുള്ള ദൈവഹിതമെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ അവളെ കുറിച്ചുള്ളതായ അവളെ കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് അവൾ ഞാൻ അവളെ നിർബന്ധിച്ച് കണ്ടെത്തുവാനായിട്ട് ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു. അതിന്റെ ഫലം
എന്തായിരുന്നു?
ആ കുടുംബത്തിൽ ദുഃഖമുണ്ടായത്, അനൈക്യത കുടുംബത്തിലുണ്ടായത്. രണ്ട് ആനകൾ തമ്മിൽ ഗുസ്തി പിടിച്ചാൽ
എന്തായിരിക്കും?
താഴെയുള്ള പുല്ലാണ് ഏറ്റവും വേദന സഹിക്കുന്നത്, കുഞ്ഞുങ്ങളാണ് അതിന്റെ വേദന
അനുഭവിക്കുന്നത്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല സാക്ഷ്യം നിങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കരുത്. ഒന്നാമത് നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടരുത്, അഥവാ യുദ്ധത്തിൽ ഏർപ്പെടുന്നെങ്കിലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാകരുത്, കാരണം അത് അവർക്ക് വേദന ഉളവാക്കുന്നതായ കാര്യമാണ്. ആനകളുടെ കാൽപാതക്ക് അടിയിലുള്ളതായ പുല്ലാണ് ഏറ്റവും വേദന സഹിക്കുന്നത്. വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു പ്രണയബന്ധമല്ല, ഇതൊരു ജീവിത
യാഥാർത്ഥ്യമാണ്. I want to know my wife really well before I get married. Of friend, I mean young fellow.
എന്റെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് വിവാഹം കഴിക്കുന്നതിനും പറഞ്ഞു എന്റെ ഭാര്യയെ വിവാഹത്തിന് മുമ്പേ നന്നായി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു നീ ഒരിക്കലും അത് മനസ്സിലാക്കി. അവനോട് ചോദിച്ചു എന്താ നീ ഉദ്ദേശിച്ചത്? നിന്റെ ഭാര്യയെ കുറിച്ച് വരുവാനിരിക്കുന്ന ഭാര്യയെ കുറിച്ച് ഒരുപക്ഷെ അല്പം ചിലത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. നിനക്ക് എന്തറിയുവാനായിട്ട് കഴിയും? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളെ കുറിച്ചുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ നീ
തിരിച്ചറിയുള്ളൂ.
ഇങ്ങനെയാണ് പിശാച് എപ്പോഴും
പ്രവർത്തിക്കുന്നത്.
ഇതാണ് വിവാഹപൂർവമായ ബന്ധങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നത്, ഡേറ്റിംഗിൽ സാധ്യമാവുന്നു കരുതുന്നത്. എന്നാൽ വിവാഹത്തിന് മുമ്പ് ഭാര്യയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കുവാനായി
കഴിയും.
നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവരെ അന്യോന്യം പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. എസ്താറും സാമിനെ കുറിച്ച് അവരോട് ഞാൻ ഇക്കാര്യം ഉപദേശിച്ചു, നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്ന്
പറഞ്ഞു.
എസ്തറിനെ കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് അറിയുവാനായിട്ട് കഴിയും. സാമിനെ കുറിച്ചും ഏറ്റവും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പക്ഷേ എസ്താറിന്
കഴിയും.
അതൊരു ഐസ്ബർഗ് പോലെയാണ്, അതിന്റെ മുകളിലുള്ള ഭാഗം മാത്രമേ കാണുവാൻ കഴിയൂ. വിവാഹ ശേഷം എന്ത്
സംഭവിക്കും?
ഈ ഐസ്ബർഗ് തലതിരിഞ്ഞു
വരും.
10% മാത്രമേ മുകളിൽ കാണുകയുള്ളൂ, ബാക്കിയുള്ളത് എല്ലാം
വെള്ളത്തിനടിയിലാണ്.
ഭാഗശേഷം ഇതെല്ലാം തകിടം മറിഞ്ഞു
വരും.
വിവാഹശേഷം കാണുന്ന 90% കാര്യങ്ങൾ ഒരുപക്ഷെ നന്നായിരിക്കണം. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ക്രമീകരിക്കുന്ന വിവാഹം ശരിയായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? പ്രണയവിവാഹങ്ങൾ ഭംഗിയായിട്ട് തീരുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ഒരു പ്രണയബന്ധത്തിന് ശേഷം വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വലിയ
പ്രതീക്ഷകളാണുള്ളത്.
ഒരു ഐസ്ബർഗ് തലതിരിഞ്ഞു വരുന്നത് പോലെ വിവാഹ ശേഷം ഈ കാര്യങ്ങളൊക്കെ തകിടം മറിയും. വിവാഹശേഷം നിങ്ങൾ വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ പ്രണയിതാക്കളെ നന്നായി അറിയാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരിക്കലും
സാധ്യമാകില്ല.
എന്നാൽ മാതാപിതാക്കൾ ക്രമീകരിക്കുന്ന വിവാഹം ഭംഗിയായി തീരുന്നതിന്റെ കാരണം എന്താണ്? അന്യദേശക്കാർക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. എല്ലായ്പ്പോഴും അത് പ്രവർത്തികമാകുന്ന ഞാൻ പറയുകയല്ല. എന്നാൽ എന്താണ് അതിന്റെ പിന്നിലെ കാരണം? മുൻ വിധിയോടുകൂടി അല്ല നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് പോകുന്നത് എന്നാണ് അതിന്റെ കാരണം. അതുകൊണ്ട് വിവാഹ ശേഷം നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകളില്ല. നിങ്ങൾക്ക് ഒരു പുതിയ നിലത്തെ കാര്യങ്ങളെ കെട്ടുപണി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിൽ കെട്ടുപണിയുന്ന പോലെയാണ്. ആകാശത്തിൽ ഒരു കൊട്ടാരം പണിയുന്നവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ഏത് ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിലാണ് വെളിപ്പെടുവാനായിട്ട്. അതുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏറെ പരിശ്രമം ആവശ്യമാണ്. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയട്ടെ. ദൈവവചനത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് ഞാൻ ഈ സത്യങ്ങളെ കണ്ടെത്തിയത്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെയൊക്കെ വിധേയപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ വഴിക്ക് തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കരുത്. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ദൈവികമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. ഭാര്യയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ അവളെ സഹായിക്കുക. അതിന്റെ ഫലം എന്തായി? ഞങ്ങളുടെ കുടുംബത്തിൽ അത് മുഖാന്തരം സമാധാനമുണ്ടായി, ഐക്യതയുണ്ടായി. എസ്തർ പറഞ്ഞു, അപ്പ നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, കുട്ടികൾക്ക് അത് വേഗം തിരിച്ചറിയുവാൻ
കഴിയും.
ഞങ്ങളിപ്പോൾ അന്യോന്യം വഴക്കടിക്കുന്നില്ല. മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ആ തരത്തിലുള്ളതായ ആശയക്കുഴപ്പങ്ങളില്ല. ഒരു പക്ഷെ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറഞ്ഞവരും, എന്നാൽ പറഞ്ഞ ശേഷം ഞങ്ങൾ അത് തിരിച്ചറിയുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എന്റെ ഹിതത്തിന് അവളെ തിരിച്ചു വിടുവാൻ ശ്രമിക്കും, അവളുടെ ഇഷ്ടത്തിന് എന്നെ തിരിച്ചു വിടുവാൻ അവൾ ശ്രമിക്കും. അത് പ്രശ്നമായി തീരും. നമുക്ക് മുമ്പോട്ട് പോവാം. പത്ത് മിനിറ്റ് കൂടി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. 1 പത്രോസ് 3:10 നാം വായിച്ചുവല്ലോ. അതെ, ഒരു ഭക്തി, ദൈവഭക്തിയായ ഒരു സ്ത്രീ തന്നെത്താൻ ഉയർത്തുന്നതായ ഒരു മനോഭാവത്തോടു കൂടിയല്ല ഇരിക്കുന്നത്. അവൾ ഭർത്താവിനെ ഉപദേശിക്കുന്നവളായിട്ടല്ല തന്റെ പെരുമാറ്റത്തിൽ വെളിപ്പെടുന്നു. ഭാര്യ ഭർത്താക്കന്മ അവർ അന്യോന്യം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനത്രേ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നൽകിയതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരായിട്ട് അത്രേ വെളിപ്പെടേണ്ടത്. തന്റെ ഭാര്യയിൽ നിന്നാണ് അനുദിന ജീവിതത്തിൽ വ്യക്തികളോടുള്ള ബന്ധത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ലഭിക്കുന്നത് ഭാര്യയിൽ നിന്നാണ്. അത് മനോഹരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയട്ടെ. എന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ എന്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നതായ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷകരമായ കാര്യങ്ങളാണ്.
marriage, I cannot live up to the full potential that God wants me to be unless there is this help me. My wife who is my helper.
എന്റെ ജീവിത പങ്കാളിയായിട്ട് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതായ ഭാര്യ എന്നെ സഹായിക്കുന്നില്ല എങ്കിൽ എന്റെ എല്ലാ സാധ്യതകളിലും എത്തിച്ചേരുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഉൽപ്പത്തി പുസ്തകം 2:18. അനന്തര യഹോവയായിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ആദാമിനെ ദൈവം കുറിച്ച് ആദാമൻ ചെയ്യുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആവശ്യമായതെല്ലാം അവന് ഉണ്ടായിരുന്നില്ല എന്ന് അത് സൂചിപ്പിക്കുന്നു. NKJV ഇങ്ങനെയാണ് പറയുന്നത്, അവനെ അവനെ പോലെയുള്ളതായ അവനെ താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതായ ഒരു സഹായിയെ ഞാൻ അവന് നൽകും എന്നാണ് NKJV പറയുന്നത്.
So comparable to him means complementary.
അവനെ അവന്റെ അവനെ സഹായിക്കുന്ന അവന് പ്രയോജനകരമായ വിധത്തിൽ പെരുമാറുന്ന എന്നർത്ഥം.
So the needed help.
ആവശ്യമായ ഒരു സഹായി.
When you need daily help.
എവിടെയാണ് നമുക്ക് അനുദിന ജീവിതത്തിൽ ഈ സഹായം ആവശ്യമായിരിക്കുന്നത്? അനുദിന പ്രവർത്തനങ്ങളിൽ, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, സഹായി എന്ന നിലയിൽ, ഒരു സ്നേഹിത എന്ന നിലയിൽ അന്യോന്യം സഹായിക്കുന്നത്. ഭാര്യ ഭർത്താവിന്റെ ഏറ്റവും ഉത്തമ സുഹൃത്തായിട്ട് തീരുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഭർത്താക്കന്മാരുടെ ഏറ്റവും ഉത്തമ സുഹൃത്തായി തീരുവാനായിട്ട് ഭാര്യമാർ ഉത്സാഹിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി തീരുവാനിടയായിട്ട് ദുഃഖിച്ചിരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭർത്താവ് അല്ല ഇപ്പോൾ നിങ്ങളുടെ ഉത്തമ സുഹൃത്തെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ഒരു യുവാവ് എന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, വിവാഹത്തിന് മുമ്പ് ഞാൻ അവളവളുമായിട്ട് ബന്ധം, അവളുമായി സമയം ചെലവഴിച്ച സമയങ്ങളിൽ എന്റെ ഭാര്യയെ എനിക്ക് വളരെ
സ്നേഹമായിരുന്നു.
ഞാൻ അവളോട് ഏറെ നേരം സംസാരിച്ചു, അവളും എന്നോട് ഏറെ നേരം സംസാരിച്ചതുകൊണ്ട് പലപ്പോഴും എന്റെ എന്റെ മുഖത്തിൽ അത് വേദന ഉളവാക്കുന്ന പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് ഏറെ സമയം ചെലവഴിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അന്യോന്യം ആശയവിനിമയം ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം യാതൊന്നും ഉണ്ടായില്ല. ഈ തെറ്റ് നാം തിരിച്ചറിയുകയും നാം മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടും.
So I shared to them all of my own experience.
എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്.
This is what happened before marriage and this is reality and after marriage this is what happened. Then you know what? Look here. Before I got married, very interesting, I must tell you this. Before I got married, I was courting my wife on my father's money.
ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ അപ്പന്റെ പണം ചെലവഴിച്ചാണ് എന്റെ ഭാര്യയാൻ പോകുന്ന സ്ത്രീയോ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു.
And I had no problem with that money.
അപ്പന്റെ പണം ഉപയോഗിച്ചു.
I was spending on my to be wife.
വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയുമായിട്ട് സമയം ചെലവഴിപ്പാൻ ഞാൻ അങ്ങനെയാണ് പണം കണ്ടെത്തിയത്. എന്നാൽ വിവാഹശേഷം എന്ത് സംഭവിച്ചു? എന്റെ അപ്പൻ വളരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു. വിവാഹശേഷം തന്റെ വാച്ച് ഉരിയെടുത്തു എനിക്ക് തന്നു. വിവാഹത്തിന് ഒരാഴ്ച മുമ്പ്
എന്നെ
വീട്ടിൽ നിന്ന് പുറത്താക്കി.
എനിക്കൊരു
വീട് കണ്ടെത്തി.
ഞാൻ
തന്നെ വാടക കൊടുക്കേണ്ടതായിട്ട് വന്നു.
വിവാഹത്തിന്റെ
ഹണിമൂണിന് പോകുന്നതിന് മുമ്പ് ഈ റോളക്സ് വാച്ച് ആണ് എനിക്ക് തന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ വാച്ച് എനിക്ക് ഞങ്ങൾക്ക് നഷ്ടമായി. എനിക്ക് പണമില്ലായിരുന്നു, വാച്ചില്ലായിരുന്നു, എനിക്ക് ഭാര്യയും ലഭിച്ചു.
You see, when you are broke in marriage,
വിവാഹത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടമില്ല ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിത്തീരും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സാമ്പത്തികമായി ഒരു മാന്യമായ സ്ഥിതി ഉണ്ടാകണം എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല.
എന്റെ
അടുക്കൽ വിവാഹ ബന്ധത്തെ കുറിച്ച് ആലോചനയ്ക്ക് ചോദിച്ചു വന്ന യുവാവിനോട് ഞാൻ പറഞ്ഞു, നീ സ്വന്തമായ കാലിൽ നിൽക്കാനായിട്ട് ഒരുങ്ങുന്നത് റെഡിയാകുന്നത് വരെയും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കരുത്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്.
Most marriages break because of either no money, lack of money, or excess of money, don't even know what to do.
മിക്ക വിവാഹ ബന്ധങ്ങളും തകരുന്നതിന്റെ രണ്ട് കാരണങ്ങൾ, ഒന്നല്ലെങ്കിൽ വളരെ പണമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഏറെ ധാരാളിത്തമുള്ള അവസ്ഥ. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽപ്പാൻ കഴിയുന്നില്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട സമയമായില്ല. നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ എങ്ങനെ
സന്താരിക്കും?
അതിനെ സാധ്യമാകുന്നില്ലെങ്കിൽ വിവാഹം മാറ്റിവെക്കുക. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ ചെയ്യുന്നതായ ഒത്തിരി പോഷത്വങ്ങളുണ്ട്, അത് വിവാഹ ബന്ധത്തെ ബാധിക്കും. അതുകൊണ്ട് വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ചുമടുകളൊക്കെ ചുമക്കേണ്ടതായിട്ട്
വരും.
എന്നാൽ അത് വിവാഹത്തിന് മുമ്പ് തന്നെ കരുതേണ്ടതായിരുന്നു.
വിവാഹം
കഴിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴെനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ അന്ന് അത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നുവെങ്കിൽ ഒട്ടേറെ വേദനയും ദുഃഖവും ഒഴിവാക്കുവാനായിട്ട് കഴിഞ്ഞേനെ. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഉത്തമ സുഹൃത്താകുവാനായിട്ട്
ശ്രദ്ധിക്കുക.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ബന്ധം വളരുവാനായിട്ട്
ഇടയായിത്തീരും.
നിങ്ങൾക്ക് അന്യോന്യം സമയം പരസ്പരം സമയം ചെലവഴിപ്പാൻ കണ്ടെത്തുന്നില്ല എങ്കിൽ ഇത് സാധ്യമായി
തീരും.
പരസ്പരം സംസാരിക്കുന്നുണ്ടല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ ഇത് സാധ്യമായി തീരുകയില്ല. നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നില്ല എങ്കിൽ ആശയവിനിമയം നടക്കുകയില്ല, നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കെട്ടുപണി ചെയ്യുവാൻ കഴിയുകയില്ല. ഭാര്യ ഭർത്താവിന് തക്കതായ ഒരു തുണയായി തീരുമ്പോൾ അവനെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിപ്പാനായിട്ട് അവളൊരു സഹായിയായി
തീരും.
അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരും, അത് ഫലദായകമായ ഒരു കുടുംബമായി
തീരും.
ദൈവം യഥാർത്ഥമായി അവർക്ക് നൽകിയതായ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് കണ്ടെത്താൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പല ക്രിസ്തീയ കുടുംബങ്ങളിലും ഈ ബന്ധം ശരിയായ നിലയിൽ നടക്കുന്നില്ല.
നാം പാപത്തിൽ
വീണ ശേഷം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് മുഖാന്തരം നമ്മെ യഥാസ്ഥാനപ്പെടുത്തിയതിനു ശേഷം നാം കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമ്മുടെ ദൈവദത്തമായ ചുമതലകളിലേക്ക് മടങ്ങി
വരേണ്ടതാണ്.
ഭർത്താക്കന്മാരെ കർത്താവ് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അതാണ് നമ്മെ കുറിച്ചുള്ള
ഉത്തരവാദിത്വം.
ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് അവരെ കുറിച്ചുള്ള ദൈവദത്തമായ ഉദ്ദേശം.
So therefore, when you live under these God-given rules,
അതുകൊണ്ട് ദൈവം നൽകിയതായ ഉത്തരവാദിത്വങ്ങളെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതം ഫലപ്രദമായ ഒരു ജീവിതമായി തീരും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പാപത്തിന്റെ പരിണിത ഫലത്തെ കീഴ്പ്പെട്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവളായി തീരും. അതിനെ കീഴ്പ്പെടുന്നതിന് പകരം അതിനെ തകിടം മറിക്കുന്നവളായി
തീരും.
ഭർത്താവിന് ദൈവം നൽകിയതായ ഉത്തരവാദിത്വം ഒരു നേതാ നല്ല സ്നേഹസമ്പന്നനായ നേതൃത്വം നൽകേണ്ടതിന് പകരം തന്റെ ചുമതലകളെ വിട്ടൊഴിഞ്ഞു പോകുവാനായിട്ട് ശ്രമിക്കും. അതിന്റെ ഫലം എന്തായിരിക്കും? കുടുംബത്തിൽ കലഹമുണ്ടാവും, നിരുത്തരവാദപരമായ അനുഭവം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അത് കലഹവും കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉളവാക്കും. പ്രായോഗികമായ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ കാലങ്ങളിൽ ഞാൻ വിവാഹം നടത്തിക്കൊടുത്ത ശേഷം അവരെ ഒടുവിലായി അനുഗ്രഹിക്കുന്നതിന് മുമ്പായി ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരോട് ഒരു കാര്യം പറയാറുണ്ട്. പരസ്പരം ക്ഷമിക്കുന്നതിനെ കുറിച്ചുള്ള സത്യം ഭർത്താവ് തിരിച്ചറിയുവാനായിട്ട് ഞാൻ അവനോട് സംസാരിക്കാം. അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടാറുണ്ട്. അത് ഇവിടെ തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറയാം.
നിന്റെ
ഭാര്യയുടെ കണ്ണിലേക്ക് നോക്കി പറയുക, ചില വാക്കുകൾ പറയുക എന്ന് ഞാൻ
ആവശ്യപ്പെടാറുണ്ട്.
അവർ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോ എന്നോട് ക്ഷമിക്കുക എന്ന്
പറഞ്ഞു.
കഴിച്ചത് തെറ്റായിപ്പോയെന്നല്ല, പക്ഷെ ക്ഷമ ചോദിക്കുവാനായിട്ട് അവരെ
പഠിപ്പിക്കാറുണ്ട്.
ഭാര്യയോടും ഞാൻ ചെയ്ത് തെറ്റായിപ്പോ എന്നോട് ക്ഷമിക്കാന്ന് പറയാൻ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇത് സംഭവിക്കുമ്പോ ഹൃദയത്തിൽ കയ്പ് ഇല്ലാതെ ആയിട്ട് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം ഉറങ്ങുന്നതിന് മുമ്പ് പ്രശ്നം
പരിഹരിക്കേണ്ടതാണ്.
എന്തെല്ലാം പരിഹരിക്കപ്പെടണമോ അത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ
പരിഹരിക്കേണ്ടതാണ്.
ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്ത് സംഭവിക്കുന്നു ഞാൻ പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ഞാൻ പറയാം, തെറ്റുകളുടെ ഒരു വലിയ നീണ്ട പട്ടിക പുരുഷന്മാർ സൂക്ഷിച്ചു വെക്കാറില്ല. മധ്യസാധാരണ ഭാര്യമാർ ചെയ്തതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് ഭർത്താക്കന്മാർ സാധാരണയായി സൂക്ഷിച്ചു
വെക്കാറുണ്ട്.
അതിനെ കുറിച്ച് അത്ര തന്നെ കാര്യമായി ഗൗരവം ഗൗനിക്കാറില്ല. എന്നാൽ ഭാര്യമാർ അങ്ങനെയാണ്. ഭാര്യമാർക്ക് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതില് ഏറ്റവും നിസ്സാരമായ വിശദാംശങ്ങൾ പോലും ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തു വരും. ക്ഷമിക്കാനായിട്ട് പഠിക്കുക. നാം വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ജനമാണ്. പുത്രന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരു സഭയാണ്. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും
യേശുവിനുള്ളതാണ്.
പിശാച് അതിനിടയിൽ കടന്ന് കയറി വരുന്ന ഒരുവനാണെന്നുള്ള കാര്യം
തിരിച്ചറിയും.
അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന വിളക്ക് മാടങ്ങളായി
മാറും.
അതുകൊണ്ട് മാനസാന്തരവും സൗഖ്യവും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. യാക്കോബൻ ലേഖനം 4-ാം അധ്യായം 7-9 നമുക്ക്
വായിക്കാം.
നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവാൻ പിശാചിനോട് എതിർത്തേൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. ദൈവത്തോട് അടുത്ത് ചെലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു
വരും.
പാപികളെ കൈകളെ വെടിപ്പാക്കി, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവി, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. അതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെയും അന്യോന്യം കാര്യങ്ങളെ പരിഹരിക്കേണ്ടത്
ആവശ്യമാണ്.
ദൈവത്തോട് കരുണയ്ക്കായിട്ട് നിലവിളിപ്പി,
നമ്മുടെ
കുടുംബങ്ങളുടെ വിടുതലിനായിട്ട് വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ പാപങ്ങളെ നാം തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ ഒഴിച്ചു നിർത്തുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അത് മാറ്റി നിർത്തുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ, നമ്മെ തന്നെ അവന്റെ മുമ്പിൽ താഴ്ത്തുന്നുവെങ്കിൽ, യാക്കോബിൻ ലേഖനം 4:10 പറയുന്ന എന്താണെന്ന് അറിയാമോ? നാം നമ്മെ തന്നെ താഴ്ത്തുന്നതിന്റെ ഫലം ഇതാണ്, കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ
ഉയർത്തും.
അതിന്റെ അർത്ഥം നിങ്ങളുടെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിലേക്ക് അവൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. അത് കുടുംബ ഏദൻ തോട്ടം പോലെ ആയിത്തീരും. അത് പാപത്തിന് മുൻപുള്ള ഏദൻ തോട്ടം പോലെ ആയി. അവിടെ സ്വരൈക്യമുണ്ടാവും, അവിടെ സന്തോഷമുണ്ടാവും. കർത്താവ് അപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഇവൾ എന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസവുമാകുന്നു. നീ മാന്യമായൊരു സ്ത്രീ, മാന്യമായൊരു സ്ത്രീ എന്നുള്ള കാര്യം അവൻ പറഞ്ഞുകൊണ്ടേ ഇത് സംഭവിക്കാൻ സാധ്യതയില്ലേ? ദൈവവചനത്തിന്റെ സത്യത്തിൽ മാത്രം അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഇത് സാധ്യമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസ്ഥലം നമ്മെ തന്നെ പരിശോധിക്കുകയും ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുകയും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളായി തീരുവാണ്ടൊക്കെ വേണം. നമ്മുടെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആദ്യ വചനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ തക്കോണം. കർത്താവേ, ആവശ്യമായ വിനയവും ജ്ഞാനവും ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരം നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ തക്കോണം. കർത്താവേ, തിരുവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിച്ച് അതനുസരിക്കുന്നവരായി ജീവിപ്പാൻ തക്കോണം. ഞങ്ങൾക്ക് കൃപ തരുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവർക്കും കർത്താവേ ഈ കാര്യത്തിൽ ധാരാളമായ കൃപ നൽകിയവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കടന്നുപോകുന്നതായ കർത്താവെ തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്ന് അനേക കുടുംബങ്ങൾ മടങ്ങി വരുവാൻ തക്കവണം. വചനത്തിന്റെ സത്യം ഗ്രഹിക്കാൻ അവർക്കും അവസരങ്ങൾ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബഹുമാനം മഹത്വവും സ്തുതിയും നിനക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയും കൂട്ടായ്മയും സംസർഗവും നമ്മോടുകൂടെ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി ഇപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.